2024 December 3 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നു. രാഹുൽ, ബുൾഡോസർ രാജ വേണ്ടെന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം. സുരേഷ് വണ്ടന്നൂർ എഴുതുന്നു, ഏത് കുറ്റകൃത്യത്തിൽ പങ്കുള്ളവരെയും രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന വഴികളിലൂടെ വേണം ശിക്ഷിക്കാൻ. മറിച്ചുള്ള ഏത് നീക്കവും ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആളിന്റെ കുടുംബത്തെ പോലും വഴിയാധാരമാക്കുന്ന ഒരു കാട്ടുനീതി രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ അരങ്ങേറിയിരുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഗുണ്ടാസംഘങ്ങൾക്ക് ഒരു പാഠമാകണമെന്ന സദുദ്ദേശം അതിനു പിന്നിലുണ്ടെന്ന് ചിന്തിച്ചാൽ പോലും ഈ കാട്ടാള സമീപനത്തെ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയായി കണക്കാക്കേണ്ടി വരും. നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ കുറ്റാരോപിതരായ വ്യക്തികളുടെ വീട് ഉൾപ്പെടെ സ്വത്ത് പൊളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് November 13 സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. BR ഗവായി, KV വിശ്വനാഥൻ എന്നീ ജസ്റ്റിസുമാരുടെ ബെഞ്ചാണ് ഇങ്ങനെ നിരീക്ഷിച്ചത്. സംസ്ഥാനങ്ങൾ കുറ്റാരോപിതരായ വ്യക്തികളുടെ വീടും സ്വകാര്യ വസ്തുക്കളും നിയമവിരുദ്ധവും പ്രതികാരദായകവുമായ ബുൾഡോസർ ചെയ്യുന്നത് തടയാൻ ജസ്റ്റിസ് വിശ്വനാഥൻ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. പൊതുഭൂമിയിലോ അനധികൃത കെട്ടിടങ്ങളിലോ ഉള്ള കയ്യേറ്റങ്ങൾ ഒഴികെ വ്യക്തമായ അനുമതിയില്ലാതെ രാജ്യത്തുടനീളമുള്ള പൊളിക്കലുകൾ നിർത്തിവെക്കുന്നതിനുള്ള ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി നേരത്തെ തന്നെ നൽകിയിരുന്നു. പൊളിക്കലുകളിൽ പ്രകടമായ വർധനവ് ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പല സംസ്ഥാനങ്ങളിലും കുറ്റാരോപിതരായ വ്യക്തികളുടെ വീടുകളും സ്വകാര്യ സ്വത്തുക്കളും ബുൾഡോസർ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കയ്യേറ്റത്തിനെതിരായ നടപടിയുടെ പേരിലോ അനധികൃത നിർമ്മാണത്തിന്റെ മറവിലോ സർക്കാരുകൾ ഈ പൊളിക്കൽ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. ഡൽഹി ജഹാംഗീർപുരിയിൽ വർഗീയ കലാപത്തെ തുടർന്നാണ് രാജ്യത്ത് ബുൾഡോസർ രാജ് തുടങ്ങുന്നത്. ഇത് രാജ്യത്തിന് മറ്റു ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ വ്യാപിച്ചു. അതുപോലെ മധ്യപ്രദേശിലെ ഖർഗോണിൽ നടന്ന വർഗീയ കലാപങ്ങൾ കലാപകാരെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളുടെ ഉടമസ്ഥതയിലുള്ള വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർക്കുന്നതിലേക്ക് നയിച്ചു. ഹൌസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്കിന്റെ 2024 എസ്റ്റിമേറ്റ് അനുസരിച്ച് പ്രാദേശിക സംസ്ഥാന കേന്ദ്ര തലങ്ങളിലെ അധികാരികൾ 2022-ലും 2023-ലുമായി ആകെ 153,820 വീടുകൾ പൊളിച്ചു കളയുകയും ഇതുവഴി ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി 738,438 ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൂടാതെ ഫെബ്രുവരിയിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് വെളിപ്പെടുത്തിയത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ അധികാരികൾ 2022 April മുതൽ June വരെ 122 കെട്ടിടങ്ങൾ തകർത്തു എന്നാണ്. നിരവധി സംസ്ഥാനങ്ങൾ നടത്തിയ പൊളിറ്റിക്കൽ ഡ്രൈവുകളുടെ ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികൾക്ക് മറുപടിയായാണ് ഇപ്പോഴത്തെ ആശ്വാസകരമായ കോടതിയുടെ വിധി എന്നത് ശ്രദ്ധേയമാണ്. 2022 ജഹാംഗീർപുരിയിൽ നടന്ന പൊളിക്കലുകളെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച മറ്റൊരു ഹർജിയുമായി ഈ ഹർജികൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. September 2 ഹർജിക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഭരണഘടനയുടെ Article 142 പ്രകാരം സുപ്രീംകോടതിയുടെ പ്രത്യേക അധികാരം വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാനുള്ള ഉദ്ദേശവും രണ്ടംഗ ബെഞ്ച് അറിയിച്ചിട്ടുണ്ട്. കോടതി എന്ത് ശിക്ഷ വിധിച്ചു? കുറ്റാരോപിതരോ ശിക്ഷിക്കപ്പെട്ടവരോ ആകട്ടെ, നിയമാനുസൃതമായ നടപടിക്രമങ്ങളിലല്ലാതെ വ്യക്തികളുടെ സ്വത്തുക്കൾ പൊളിക്കുന്നത് ഭരണഘടനാ ധാർമ്മികത കർശനമായി വിലക്കുന്നുണ്ടെന്ന് കോടതി തുടക്കത്തിൽ തന്നെ തറപ്പിച്ചു പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇത്തരം സ്വേച്ഛാധിപത്യ പ്രയോഗം നിയമവാഴ്ചയുടെ ഹൃദയത്തിൽ തന്നെ അടിക്കുന്നതും പൊതുജന വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നതുമാണെന്ന് ഇത് കൂടുതൽ അടിവരയിടുന്നു. കുറ്റാരോപിതനെ മുൻകൂറായി ശിക്ഷിച്ചുകൊണ്ട് ജുഡീഷ്യറിയുടെ പങ്ക് എക്സിക്യൂട്ടീവ് കവർന്നെടുക്കുന്നതിനെതിരെയും കോടതി മുന്നറിയിപ്പ് നൽകി. എക്സിക്യൂട്ടീവിന് ജഡ്ജിയാകാനും കുറ്റാരോപിതനായ വ്യക്തി കുറ്റക്കാരനല്ലെന്ന് തീരുമാനിക്കാനും അതിനാൽ അയാളുടെ താമസ വാണിജ്യ സ്വത്തുക്കൾ പൊളിച്ച് അവനെ ശിക്ഷിക്കാനും കഴിയില്ല. എക്സിക്യൂട്ടീവിന്റെ ഒരു പ്രവൃത്തി അതിന്റെ പരിധികൾ ലംഘിക്കുന്നതായിരിക്കും എന്നും ജസ്റ്റിസ് ഗവായി നിരീക്ഷിക്കുകയുണ്ടായി. പൊളിറ്റിക്കൽ ഡ്രൈവുകൾ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന കുറ്റവാളികളെ ലക്ഷ്യം വെക്കുക മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്ക് ഒരു കൂട്ടം കൂട്ടായ ശിക്ഷ ചുമത്തുകയും ചെയ്യുന്നുവെന്ന് ജസ്റ്റിസുമാർ സമ്മതിച്ചതും ഈ പ്രവൃത്തിയുടെ കടോദര വെളിവാക്കുന്നതാണ്. Article 21 പ്രകാരം പാർപ്പിടത്തിനുള്ള അവകാശത്തിന്റെ ഭരണഘടനാ ഉറപ്പിനെയാണ് ഇത് ലംഘിക്കുന്നതെന്നും ജസ്റ്റിസ് ഗവായി ചൂണ്ടിക്കാട്ടി. അയാളുടെ പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരേ സ്വത്ത് കൈവശം വെച്ചാൽ അവരെ കൂടാതെ സ്വത്ത് പൊളിച്ച് അവർക്ക് പിഴ ചുമത്താനാകുമോ? ആരോപണ വിധേയനായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഭക്തനായ പിതാവിന് ഒരു വിമതനായ മകനുണ്ടാകാം. തിരിച്ചും അദ്ദേഹം ഇത്തരത്തിലും നിരീക്ഷിക്കുകയുണ്ടായി. ഇത് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ദുരുദ്ദേശത്തിന്റെ ശക്തമായ അനുമാനം ഉയർത്തുന്നുവെന്നും ജസ്റ്റിസ് ഗവായി നിരീക്ഷിച്ചു. മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലും സ്ഥാപനപരമായ ഉത്തരവാദിത്തം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട കോടതി സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ കോടതി നിർബന്ധമാക്കിയിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കും പൊളിക്കലുകൾക്കും ബാധകമല്ലെന്ന് വ്യക്തമാക്കി. നിയമവിരുദ്ധമായ പൊളിക്കലുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ അച്ചടക്ക നടപടി, അലക്ഷ്യ കുറ്റം, സാമ്പത്തിക പിഴ എന്നിവ നേരിടേണ്ടി വരുമെന്ന് ജഡ്ജിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തെറ്റായ പൊളിക്കലുകൾക്കുള്ള നഷ്ടപരിഹാരം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് ഈടാക്കാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബാധിത കക്ഷികൾക്ക് ബദൽ പാർപ്പിടം ക്രമീകരിക്കാൻ നൽകാനും പൊളിക്കൽ ഉത്തരവിനെ വെല്ലുവിളിക്കാനും മതിയായ സമയം നൽകേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ കോടതി 15 ദിവസത്തെ മുൻകൂർ അറിയിപ്പ് കൂടാതെ ഒരു പൊളിറ്റിക്കൽ ഡ്രൈവ് ഇനി തുടരരുതെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള അറിയിപ്പ് വീട്ടുടമസ്ഥന് രജിസ്റ്റർ ചെയ്ത തപാൽ മുഖേന നൽകുകയും അനധികൃത നിർമ്മാണത്തിന്റെ സ്വഭാവം, നിർദ്ദിഷ്ട ലംഘനങ്ങളുടെ വിശദാംശങ്ങൾ, അത്തരം നിർബന്ധിത നടപടി ആവശ്യപ്പെടുന്ന കാരണങ്ങൾ എന്നിവ നൽകുകയും വേണം. കൂടാതെ ഉടമസ്ഥന് വ്യക്തിപരമായി കേൾക്കാനും അവസരം നൽകാനും നിയുക്ത അതോറിറ്റിയോട് ഉത്തരവിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മീറ്റിംഗിന്റെ മിനിറ്റ്സ് അനധികൃത നിർമ്മാണം സംയുക്തമാണോ അല്ലെങ്കിൽ മുഴുവൻ കടന്നെയും പൊളിക്കേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കക്ഷികളുടെ തർക്കങ്ങൾ വിശദമാക്കുന്ന അന്തിമ ഉത്തരവിനൊപ്പം കൃത്യമായി രേഖപ്പെടുത്താനും നിർദ്ദേശിക്കുന്നു. കൂടാതെ പൊളിക്കൽ ഡ്രൈവുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികാരി കുറഞ്ഞത് 2 സാക്ഷികളെയെങ്കിലും ഒപ്പിട്ട വിശദമായ പരിശോധന റിപ്പോർട്ട് തയ്യാറാക്കണം. മുഴുവൻ പൊളിക്കൽ പ്രക്രിയയും നന്നായി വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ജഡ്ജിമാർ അധികാരികളോട് നിർദ്ദേശിച്ചു. പോലീസ് ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പേരുകൾ വ്യക്തമാക്കുന്ന വിശദമായ പൊളിറ്റിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട് മുനിസിപ്പൽ കമ്മീഷണറുടെ മുമ്പാകെ സമർപ്പിക്കുകയും പൊതുജനങ്ങളുടെ പ്രവേശനക്ഷമത ഉറപ്പാക്കുന്നതിന് ഡിജിറ്റൽ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഇത് തത്വത്തിൽ വീടുകൾ പൊളിക്കാൻ പറഞ്ഞയക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ ഉത്തരവുകൾ അന്ധമായി പാലിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരെ 2 തവണ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നതിൽ സംശയമില്ല.